السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇസ്ലാമിലെ മര്യാദകൾ, അദബുകൾ, അവയെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇനിയുള്ള ചില ദർസുകളിൽ നാം ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അദബുകൾ പഠിക്കുക എന്നത്, മര്യാദകൾ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീൻ പഠിക്കുന്നതിനു വേണ്ടി അവർ യാത്ര തിരിക്കുന്നതിനു മുൻപ് അദബ് പഠിക്കുന്നതിനു വേണ്ടി അവർ സമയം കണ്ടെത്തുമായിരുന്നു എന്നാണ്. എത്രയോ മുൻഗാമികൾ പറഞ്ഞതായി കാണാം, തഅല്ലംതുൽ അദബ സലാസീന സനതൻ, ഞാൻ 30 വർഷത്തോളം അദബ് പഠിച്ചതിനു ശേഷമാണ്, മര്യാദകൾ പഠിച്ചതിനു ശേഷമാണ് ഇൽമു പഠിക്കുന്നതിലേക്ക്, ദീൻ പഠിക്കുന്നതിലേക്ക് ഇറങ്ങിയത്. ചെറിയ കുട്ടികൾ ചെറിയ പ്രായം മുതൽ അവരെ അദബുകൾ, നല്ല മര്യാദകൾ ശീലിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആധുനിക പ്രത്യയ ശാസ്ത്രങ്ങളുടെ സ്വാധീന ഫലമായി രക്ഷിതാക്കളിൽ പലരും കുട്ടികളെ അഴിച്ചുവിടുകയാണ്. അവർക്ക് പരിപൂർണമായ ഫ്രീഡമാണ്. അവർക്ക് നല്ലത് എന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ, ഞാൻ അവരുടെ ക്രിയേറ്റിവിറ്റിയെ തടയാൻ പാടില്ല എന്ന ധാരണയിൽ കുട്ടികളെ ഒരു അദബും ശീലിപ്പിക്കാത്ത ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയോട് ഇന്നത് ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തൻ്റെ കുട്ടിയെ അടിമയാക്കലാണ് എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പുതിയ കുടുംബങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ മകന് നൽകുന്ന അദബ് എന്നത്, ഏറ്റവും നല്ല സ്വഭാവ മര്യാദകൾ എന്നത് അവന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ഒരു പിതാവിന് തൻ്റെ മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല അദബാണ്, നല്ല മര്യാദകളാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിലെ അടിസ്ഥാനപരമായ അദബുകൾ വരെ കുട്ടികൾക്കറിയില്ല, എന്തിനധികം ചിലപ്പോൾ മുതിർന്നവർക്ക് വരെ അറിയുകയില്ല. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട 10 അദബുകൾ പഠിപ്പിക്കുന്ന ഒരു ചെറിയ റിസാല, ഒരു ചെറിയ കുറിപ്പാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ദർസിൽ വിശദീകരിക്കുന്നത്. അൽ ആദാബുൽ അഷറ, 10 അദബുകൾ എന്ന പേരിൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി, അദ്ദേഹം മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും പഠിപ്പിക്കുന്ന, നിലവിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം എഴുതിയ ഒരു ചെറിയ റിസാല, ഒരു ചെറിയ കുറിപ്പാണ് ഇൻഷാ അല്ലാഹ് ഈ ദർസിന് നമ്മൾ പഠിക്കുന്നതിനു വേണ്ടി മുന്നിൽ വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു കിതാബ് ആരംഭിക്കേണ്ടത് ബിസ്മി കൊണ്ടാണ്. എഴുത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിരുന്നത് ബിസ്മി കൊണ്ടാണ്. اعلم هداني الله وإياك لأحسن الأخلاق أن من أعظم الآداب عشرة اعلم ني أريانم ني پڑھکنم هداني الله وإياك لأحسن الأخلاق എന്നെയും നിന്നെയും അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് നയിക്കുമാറാകട്ടെ. അദ്ദേഹം ഈ കിതാബ് ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥന കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആയിൽ പെട്ടതാണ് അല്ലാഹുമ്മ ഹദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത. അള്ളാഹുവെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് നീ എന്നെ നയിക്കണമേ, ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് നീയല്ലാതെ മറ്റൊരാളും നയിക്കുകയില്ല. അള്ളാഹുവെ മോശം സ്വഭാവങ്ങളിൽ നിന്ന് നീ എന്നെ അകറ്റി നിർത്തേണമേ, മോശം സ്വഭാവങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ നിനക്കല്ലാതെ സാധിക്കുകയില്ല. ഈ ദുആ നമ്മൾ കാണാതെ പഠിക്കണം, ധാരാളമായി പ്രാർത്ഥിക്കുകയും വേണം. സ്വഭാവം നന്നാകണമെങ്കിൽ, നമ്മുടെ പെരുമാറ്റം നന്നാകണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ്, അവൻ വഴി കാണിക്കുക എന്നത് ഏതൊരു കാര്യത്തിലും ഉള്ളതുപോലെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലും ആവശ്യമാണ്. ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ഹദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അൻത, വസ്രിഫ് അന്നി സയ്യിഅഹ ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ലാ അൻത എന്ന പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ സ്ഥിരമായി ഇടക്കിടക്ക് ചൊല്ലുകയും വേണം. അദ്ദേഹം പറയുന്നു, അള്ളാഹു നമ്മെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അന്ന മിൻ അഅ്സമിൽ ആദാബി അശറ, അദബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദബുകൾ പത്തു കാര്യങ്ങളാണ്. ഇസ്ലാമിൽ ധാരാളക്കണക്കിന് അദബുകളുണ്ട്. നടക്കേണ്ടത് എങ്ങനെയാണ്, ഇരിക്കേണ്ടത് എങ്ങനെയാണ്, ചിരിക്കേണ്ടത് എങ്ങനെയാണ്, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ഉറങ്ങാൻ കിടക്കേണ്ടത് എങ്ങനെയാണ്, ഉറക്കത്തിന് എഴുന്നേൽക്കേണ്ടത് എങ്ങനെയാണ്, ഭാര്യയുമായി സഹവസിക്കേണ്ടത്, മാതാപിതാക്കളോട് സഹവസിക്കേണ്ടത്, മക്കളോട് പെരുമാറേണ്ടത്, കുട്ടികളോട് പെരുമാറേണ്ടത്, വലിയവരോട് പെരുമാറേണ്ടത്, എല്ലാ കാര്യത്തിലും ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്, അദബുകളുണ്ട്. പക്ഷേ ആ അദബുകളുടെ കൂട്ടത്തിൽ പത്തു കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഈ പത്തു കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ കാരണം, ഖുർആനിലും ഹദീസിലും ഈ പത്ത് അദബുകൾ ധാരാളമായി പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പത്ത് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അൽ ഔവൽ, ഒന്നാമത്തെ അദബ്, ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിം അലൈഹി, നീ ഒരു മുസ്ലിമായ ഒരാളെ കണ്ടാൽ, ഒരു മുസ്ലിമായ ഒരാളെ കണ്ടുമുട്ടിയാൽ, ഫസല്ലിം അലൈഹി, നീ അയാൾക്ക് സലാം പറയണം. ഒന്നാമത്തെ അദബാണ്. എങ്ങനെയാണ് സലാം പറയേണ്ടത്? ഖായിലൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്, ഇങ്ങനെയാണ് സലാം പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. വഇൻ സല്ലമ അലൈക ഫഖുൽ, ഇനി നിന്നോട് ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ നീ മറുപടി പറയേണ്ടത് എങ്ങനെയാണ്? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹ്, ഇങ്ങനെയാണ് സലാം മടക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ അദബ്. സലാമിൻ്റെ കാര്യത്തിൽ നാം പാലിക്കേണ്ട അദബാണ് ഇവിടെ അദ്ദേഹം വിശദീകരിച്ചത്. ഒന്നാമത് നോക്കൂ, അദ്ദേഹം പറഞ്ഞു, ഇദാ ലഖീത മുസ്ലിമൻ, നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം. കണ്ടുമുട്ടുക എന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നമ്മൾ കാഴ്ചയിൽ കണ്ടുമുട്ടലാണ്. രണ്ടാമത്തേത്, നേരെ കാഴ്ചയിൽ കണ്ടുമുട്ടാതെ, ഉദാഹരണത്തിന് ഒരാൾ കത്തെഴുതുന്ന സന്ദർഭത്തിൽ ഒരാളുമായി സംസാരം ആരംഭിക്കുമ്പോൾ കത്തിൻ്റെ തുടക്കത്തിൽ സലാം പറയണം. അതല്ലെങ്കിൽ ഒരാൾ ഫോൺ വിളിക്കുകയാണ്, അപ്പോൾ ഫോൺ വിളിക്കുന്ന സന്ദർഭത്തിൽ ആരാണോ ഫോൺ വിളിച്ചത് അയാൾ സലാം പറയണം. ആരാണ് ഫോൺ വിളിക്കുമ്പോൾ ആരാണ് സലാം തുടങ്ങേണ്ടത്? ഫോൺ എടുത്താൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടല്ല ഫോൺ എടുക്കേണ്ടത്, മറിച്ച് ഫോൺ വിളിക്കുന്നയാൾ, അയാൾ എന്ത് ചെയ്യണം? സലാം പറഞ്ഞുകൊണ്ടാണ് സംസാരം ആരംഭിക്കേണ്ടത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിൻ്റെ സംസാരം തുടങ്ങേണ്ടത്. ഹലോ എന്ന് പറയുന്ന രീതിയേക്കാൾ ഇസ്ലാം പഠിപ്പിച്ച ഈ മാർഗമാണ് ഏറ്റവും നല്ല, ഏറ്റവും മര്യാദയുള്ളത്, അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നതിൻ്റെ ശ്രേഷ്ഠത നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ഒരിക്കലും മുഅ്മിനീങ്ങളാകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ സലാം നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുക. നോക്കൂ എന്താ പറഞ്ഞു, സലാം പറയണമെന്നല്ല പറഞ്ഞത്, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാമിനെ കുറിച്ച് ധാരാളമായി പറയാറുണ്ടായിരുന്നു. സഹാബികളിൽ ചിലർ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഫ്ഷു സലാം അത്ഇമി ത്വആം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലൂന അൽജന്നത ബിസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ ആദ്യം കേട്ട വാക്കതാണ്, അഫ്ഷു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. വഅത്ഇമി ത്വആം, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ദരിദ്രർക്ക് ഭക്ഷണം നൽകണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം. തദ്ഖുലൂന അൽജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ബദഅ ബിസ്സലാം ഫഹുവ ഔലാ ബില്ലാഹ്, സലാം അത് ആരംഭിക്കുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിന്റെ അരികിൽ കൂടുതൽ സ്ഥാനമുള്ളത്. നോക്കണം, മൻ ബദഅ ബിസ്സലാം ഫഹുവ ഔലാ ബില്ലാഹ്, ആരാണോ സലാം ആദ്യം ആരംഭിക്കുന്നത് അവനാണ് അള്ളാഹുവിന്റെ അരികിൽ കൂടുതൽ സ്ഥാനമുള്ളത്. നമ്മൾ ഇതിനു വേണ്ടി മത്സരിക്കണം. സലാമിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഹദീസുകളിൽ പെട്ടതാണ് ഈ പറഞ്ഞതെല്ലാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയണം, അദ്ദേഹം ചിലപ്പോൾ അങ്ങാടിയിലേക്ക് ഇറങ്ങും. അങ്ങാടിയിലേക്ക് ഇറങ്ങി അദ്ദേഹം വഴിയരികിൽ കാണുന്ന ഏതൊരു കച്ചവടക്കാരനാകട്ടെ, അവർ പറഞ്ഞു സക്കാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ടു അവിടുന്ന് ഇവിടുന്ന് വീണ് കിട്ടുന്ന സാധനങ്ങൾ, വിലയില്ലാത്ത സാധനങ്ങൾ, അത് വിൽക്കാനിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഒരു വഴിയിലിരിക്കുന്ന പലപ്പോഴും പല ആളുകളും ചിലപ്പോൾ അവരെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല. അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് സലാം പറയും. മിസ്കീന്മാരുണ്ടെങ്കിൽ അവരോട് സലാം പറയും. കടയിലുള്ളവരുണ്ടെങ്കിൽ അവരോട് സലാം പറയും. വഴിയുടെ അരികിലിരിക്കുന്നവരുണ്ട് എങ്കിൽ അവരോട് സലാം പറയും. അങ്ങനെ അങ്ങാടിയിലേക്ക് അദ്ദേഹം ഇറങ്ങുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ അങ്ങാടിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി തിരിച്ചു വരുന്നത്, ഒരു സാധനവും വാങ്ങിക്കുന്നത് കാണുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നാം പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്നമാ നഖ്ദു മിൻ അജ്ലി സലാം, സലാം പറയുന്നതിന് വേണ്ടിയാണ് നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവർ സലാം എന്നത് മഹത്തരമായ ഇബാദത്തായി കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവരൊരാൾ സലാം പറഞ്ഞ് പിരിഞ്ഞു, ഒരു തൂണിൻ്റെ അപ്പുറമോ അതല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ മറയോ അവർക്കിടയിൽ ഉണ്ടായി, അവർ തിരിച്ചു വന്നാൽ വീണ്ടും അവർ സലാം പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം കിട്ടുന്നതിന് വേണ്ടി സഹാബികൾ ഇഷ്ടത്തോടുകൂടി കാത്തിരുന്നിരുന്നു എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ വീട്ടിൽ ചെന്നു. അവിടുന്ന് വീട്ടിന് മുകളിലെത്തിയാൽ മുന്നിലെത്തിയാൽ സലാം പറയും. ഈ സഹാബി അദ്ദേഹം വളരെ പതുക്കെ സലാം മടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ അദ്ദേഹം വീട്ടിനുള്ളിലിരുന്ന് വളരെ പതുക്കെ സലാം മടക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശീലം പോലെ മൂന്ന് തവണ സലാം പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചുപോയി. ഈ സഹാബി പിന്നിൽ ഓടി ചെന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങയുടെ സലാം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ സലാം ഉച്ചത്തിൽ മടക്കാതിരുന്നത്. അവർ സലാമിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. സലാം പറയുന്നതിൽ അവർ വലിയ പുണ്യം പ്രതീക്ഷിക്കുകയും അതിൽ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നമ്മളിൽ പലരും ഈ കാര്യത്തിൽ വലിയ കുറവ് വരുത്തുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, അദ്ദേഹം കുട്ടികൾക്കരികിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് അങ്ങോട്ട് പോയി സലാം പറയുമായിരുന്നു. ചില ആളുകൾ ചോദിച്ചു, കുട്ടികളോട് നിങ്ങൾ എന്തിനാണ് സലാം പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅലു ദാലിക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. എവിടെ നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറഞ്ഞത് യുസല്ലിമു ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിം അലൈഹി, നീ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം. ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിം അലൈഹി, ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ നീ സലാം പറയണം. അതെന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ കണ്ടുമുട്ടിയാൽ അയാളോട് സലാം അങ്ങോട്ട് പോയി പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തബ്ദഉ അൽ യഹൂദ വല നസാറ ബിസ്സലാം, നിങ്ങൾ യഹൂദരോടോ നസാറാക്കളോടോ അങ്ങോട്ട് സലാം പോയി പറയരുത്. യഹൂദ നസാറാക്കളോട് അങ്ങോട്ട് പോയി സലാം പറയേണ്ടതില്ല. ശരി, അവർ നിങ്ങളോട് സലാം പറഞ്ഞാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യഹൂദർ റസൂലുള്ളയുടെ അരികിൽ വന്നുകൊണ്ട് അസ്സാമു അലൈക്കും എന്ന് പറയും. അസ്സലാമു അലൈക്കും എന്നല്ല, പിന്നെ അസ്സാമു അലൈക്കും. എന്താണ് അസ്സാം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അതിൻ്റെ അർത്ഥം. നിനക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് അവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് സഹാബികളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളോട് യഹൂദർ ഈ രൂപത്തിൽ സലാം പറഞ്ഞാൽ വ അലൈക്കും എന്ന് പറഞ്ഞുകൊള്ളുക. അലൈക്കും സലാം എന്ന് പറയണ്ട, വ അലൈക്കും. നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫഇനി അതദു അലൈക്കും ഫഅതദു അലൈഹി ബിമിസ്ലി മാ അതദ ബിമിസ്ലി മാ അതദ അലൈക്കും, നിങ്ങളോട് ഒരാൾ അതിക്രമം കാണിച്ചാൽ അതിന് നേരെ തുല്യമായത് കാണിക്കാം, അത് അനുവദിക്കപ്പെട്ടതാണ്. അപ്പോൾ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവരോട് തിരിച്ചെന്തു പറയാം, വ അലൈക്കും എന്ന് പറയാവുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന കാര്യമാണ്. ഇനി ഒരാൾ ഒരു കൂട്ടം ആളുകളുടെ അരികിലൂടെ നടന്നുപോയി, അങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ ഇരിക്കുന്ന ആളുകളിൽ മുസ്ലിമീങ്ങളുമുണ്ട് അല്ലാത്തവരുമുണ്ട്, മുസ്ലിമീങ്ങളുണ്ട് അല്ലാത്ത ആളുകളുമുണ്ട്, അത്തരമൊരു സദസ്സിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് സലാം പറയേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് ഉസാമത്തു ബ്നു സൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരിക്കെ അവിടുന്ന് ഞങ്ങൾക്കരികിലൂടെ നടന്നുപോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ യഹൂദരുണ്ട്, നസാറാക്കളുണ്ട്, മറ്റു പലരുമുണ്ട്. അങ്ങനെ ഞങ്ങൾക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങളുടെ അരികിലെത്തിയപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് സലാം പറഞ്ഞു. അങ്ങനെ എന്ത് മനസ്സിലാക്കാം, മുസ്ലിമീങ്ങളും അല്ലാത്തവരും ഇരിക്കുന്ന ഒരു സദസ്സിനോട് സലാം പറയാവുന്നതാണ്. മാത്രമല്ല അങ്ങനെ സലാം പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഒരു ഒരു സദസ്സിലേക്ക് ചെന്നാൽ അവിടെ ഇരിക്കുന്ന 20 ആളും മുസ്ലിമാണ്, ഏതെങ്കിലും ഒരുത്തൻ മുസ്ലിം അല്ലെങ്കിൽ സലാം പറയില്ല. ചിലർക്ക് നമ്മൾ മുസ്ലിമാണ് എന്ന് വേറെ ആൾ അറിയുന്നത് എന്തോ ഒരു പ്രയാസമുള്ളത് പോലെയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരാൾ മടി കാണിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നത് തഹിയ്യത്തുകളുടെ കൂട്ടത്തിൽ, അഭിവാദന രീതികളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമേറിയ, ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന തഹിയ്യത്താണ്, ഏറ്റവും നല്ല അഭിവാദനമാണ്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ് എന്ന അതിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇസ്ലാമിലെ ഈ സലാം, ഈ തഹിയ്യ, ഈ ഒരു വാക്കു മാത്രം മതിയായതാണ്, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദീനാണ് എന്ന് മനസ്സിലാക്കാൻ. ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ലോകത്ത് ഏതു മതക്കാർക്കിടയിലും ഏത് വിശ്വാസ ചിന്താഗതികളുള്ളവർക്കിടയിലും നിലനിൽക്കുന്ന തഹിയ്യത്തുകൾ, അഭിവാദന രീതികൾ നിങ്ങൾ എടുക്കുക, ഇസ്ലാമിൻ്റെ അഭിവാദനം നിങ്ങൾ എടുക്കുക, ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അദ്ദേഹം പറഞ്ഞു, ഇദാ ലഖീത മുസ്ലിമൻ ഫസല്ലിം അലൈ ഖായിലൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്, ഇങ്ങനെയാണ് സലാം പറയേണ്ടത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്, അതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. അതിൽ താഴെയുള്ളത് ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയലാണ്. അതിൽ താഴെയുള്ള രൂപം ഏതാണ്? അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്. അതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അതിനേക്കാൾ മുകളിൽ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് അതിനേക്കാൾ മുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മജ്ലിസിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ കയറി വന്നു, അയാൾ പറഞ്ഞു സലാമു അലൈക്കും. അവിടുന്ന് പറഞ്ഞു അഷറ, അയാൾക്ക് 10 പ്രതിഫലമുണ്ട്. രണ്ടാമതൊരാൾ കയറി വന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അവിടുന്ന് പറഞ്ഞു ഇശ്റൂൻ, 20 പ്രതിഫലമുണ്ട്. മറ്റൊരാൾ കയറി വന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, 30 പ്രതിഫലമുണ്ട്. അപ്പോൾ സലാമിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം ഈ പറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന രൂപമാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതിൻ്റെ അർത്ഥം? അസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരുകളിൽ പെട്ടതാണ് അസ്സലാം എന്നത്. അല്ലാഹുമ്മ അൻത അസ്സലാം വമിൻക അസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. സലാം എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകളിൽ പെട്ടതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ തിന്മകളിൽ നിന്നും നിന്നെ സലാമത്താക്കട്ടെ എന്നാണ്. അല്ലെ, നമ്മുടെ നാട്ടിലെ അർത്ഥം പറയാറുണ്ട് സലാമത്താക്കട്ടെ എന്ന് പറയില്ല, എല്ലാ അസുഖവും ഇല്ലാതെയാക്കി അള്ളാഹു സലാമത്താക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കട്ടെ എന്ന്. സലാം എന്ന് പറഞ്ഞാൽ നിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ എന്ന്. പണ്ഡിതന്മാർ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ പറയുമ്പോൾ ഈ പ്രാർത്ഥനയോടൊപ്പം അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്റെ പക്കൽ നിന്ന് നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞിട്ട് പിന്നെ തർക്കിക്കുക, പിന്നെ പോയിട്ട് അടികൂടുക എന്നത് യോജിച്ചതല്ല. ഒരാളെ തല്ലാൻ പോണതിന് മുന്നേ സലാം പറഞ്ഞിട്ട് തല്ലാ എന്ന് പറയില്ല, അങ്ങനെ പറയാൻ യോജിച്ച വാക്കല്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ എന്നാണ് ആ പറഞ്ഞത്. അവന്റെ ഭാഗത്ത് നിന്ന് അവൻ പാലിക്കാനുള്ള ശ്രമം നടത്തുക കൂടി വേണം. അസ്സലാമു അലൈക്കും, അള്ളാഹു നിന്നെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്കുണ്ടാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിനക്ക് കാരുണ്യം നൽകട്ടെ, എല്ലാ നന്മകളും നൽകട്ടെ. വബറകാതുഹു, അള്ളാഹു ആ നന്മകളിൽ നിനക്ക് ബറക്കത്ത് നൽകട്ടെ, അത് വർദ്ധിപ്പിച്ച് നൽകട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞു ഒരാളുടെ ദുനിയാവിലും ആഖിറത്തിലും ആവശ്യമുള്ള മൂന്ന് കാര്യം, ഈ മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ അയാൾ കഴിച്ചില്ലേ? മൂന്ന് കാര്യവും ഇതിലുണ്ട്. ഒന്നാമത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മളൊരു ഉപദ്രവം ബാധിക്കരുത് എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതോടുകൂടി ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്ക് അള്ളാഹുവിനോട് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, നമുക്കൊരു പ്രയാസം ഉണ്ടാവും, രോഗം ഉണ്ടാവരുത്, ബുദ്ധിമുട്ടുണ്ടാവരുത്. ചില ആളുകൾ പറയും പൈസ ഉണ്ടാവുന്നതിനേക്കാൾ വലുതാണ് രോഗമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റാന്നുള്ളത്. അല്ലേ, നന്മകളെക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? തിന്മ ബാധിക്കാതിരിക്കണം എന്നതാണ്. വലിയ സുഖിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും കിടപ്പിലാവാതിരുന്നാൽ മതി എന്ന് ആളുകൾ പറയാറുണ്ട്. അതായത് പൊതുവെ മനുഷ്യന്റെ അക്കൽ കേവല ബുദ്ധിയാണ്. അപ്പോൾ ഒന്നാമത് സലാമിൽ പറഞ്ഞത് അതാണ്, സലാമു അലൈക്കും, നമുക്ക് ഉപദ്രവം ഇല്ലാതിരിക്കട്ടെ. ഉപദ്രവം ഇല്ലാതെയായാൽ പിന്നെ കൂടുതൽ വേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യമാണ്, നന്മകളാണ്, ഖൈറാത്തുകളാണ്. അത് പലതിലും ഉണ്ടാകാം, സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബത്തിൽ, വീടിന്റെ കാര്യത്തിൽ, ദുനിയാവിന്റെ കാര്യങ്ങളിൽ, ആഖിറത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകാം. ഇതിലൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമാണ്, റഹ്മത്ത് ആവശ്യമാണ്. നന്മ ലഭിച്ചാൽ പിന്നെ ഇനി എന്താ ചോദിക്കാനുള്ളൂ? ആ നന്മ എന്നും നിലനിൽക്കണം, അത് വർദ്ധിക്കണം, അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നന്മ നിലനിൽക്കുകയും കൂടുതലാവുകയും ചെയ്യുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. തിന്മ ഇല്ലാതെയാവുക, നന്മ ലഭിക്കുക, ആ നന്മ നിലനിൽക്കുകയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഈ മൂന്ന് കാര്യത്തിനു വേണ്ടിയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന വാക്കിലൂടെ നമ്മൾ ചോദിക്കുന്നത്. ഇത് മഹത്തരമായ അർത്ഥമുള്ള ഈ വിശദീകരണം നൽകിയതിന് ശേഷമാണ് ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞത്, ലോകത്തുള്ള ഏത് മനുഷ്യൻ ഉണ്ടാക്കിയ അഭിവാദന രീതി എടുത്തു നോക്കൂ, ഈ പറഞ്ഞതിനോട് കിടപിടിക്കാൻ അതിനൊന്നും സാധിക്കുകയില്ല. അല്ലേ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് മരിച്ചിരിക്കുന്ന വാപ്പയും മരിച്ചിരിക്കുന്ന ഒരാൾ പോയിട്ട് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റും? ഇല്ല. ഗുഡ് ഈവനിംഗ് എന്ന് പറയാൻ പറ്റും? ഇല്ല. അറബിയിൽ പറയും സബാഹ് അൽ ഖൈർ അല്ലെങ്കിൽ സബാഹ് അൽ മസാ എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അയാൾ ആകെ വേദനിച്ച് പ്രയാസപ്പെട്ടിരിക്കുക, ഹായ് എന്ന് പറയാൻ പറ്റുമോ? മരിച്ച ഒരാളുടെ അടുത്തിരിക്കുന്ന ആളുടെ മുന്നിൽ, അസുഖമായി കിടക്കുന്ന ഒരാളുടെ മുന്നിൽ പോയിട്ട് നിനക്ക് ഈ പറഞ്ഞ സലാം എവിടെയും പറയാം, എവിടെയും പറയാം. ഒരാൾ ദുഃഖത്തിലാണോ പറയാം,
ഒരാൾ സന്തോഷത്തിലാണോ പറയാം. സലാമിൻ്റെ മേന്മകളിൽ പെട്ടതാണ് ഈ പറഞ്ഞ അർത്ഥം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾ സലാമിനു പകരമായി മറ്റൊന്ന് സ്വീകരിക്കരുത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിൽ ചിലർ അവരുടെ ധാരണ എന്തൊക്കെയോ ഇംഗ്ലീഷ് കുറച്ച് നാവ് ചുഴറ്റി സംസാരിച്ചാൽ അവൻ ആരോ ആയിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദരോട് ചോദിച്ച അതേ ചോദ്യമാണ്. യഹൂദർക്ക് അല്ലാഹു മന്നും സൽവയും നല്ല ഭക്ഷണങ്ങളും കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് മടുത്തു, ഇനി ഞങ്ങൾക്ക് ഉള്ളിയും അതുപോലുള്ള മണ്ണിൽ വളയുന്ന സാധനങ്ങൾ വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിച്ചതന്നെ, അല്ലാഹു നിങ്ങൾക്ക് നല്ലത് നൽകിയതിന് പകരമായി അതിൽ താഴെയുള്ളതാണ് നിങ്ങൾ എടുക്കുന്നത്. സലാം പറയാന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയ മഹത്തരമായ സമ്മാനമാണ്. ഇത് ദുനിയാവിലും ആഖിറത്തിലുമുള്ള നമ്മുടെ അഭിവാദനമാണ്. ദുനിയാവിൽ മാത്രമല്ല, സുബ്ഹാനല്ലാഹ് നോക്കണം, സ്വർഗത്തിലെത്തിയാൽ പോലും ഇതാണ് തഹിയത്ത്, ഇതാണ് പരസ്പരമുള്ള അഭിവാദനം. അവിടെ വരെ ഇതാണ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്നതാണ് തഹിയത്ത്. അതെ, സ്വർഗത്തിലേക്ക് വരുന്ന ആളുകളോട് ആദ്യം പറയുന്നത് സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് മേൽ സലാമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് അവരെ ആനയിക്കുന്നത്. അപ്പോൾ സലാമിൻ്റെ മേന്മ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം. അദ്ദേഹം പറഞ്ഞു ഇതാണ് സലാം പറയുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മുസ്ലിമിനെ കണ്ടാലാണ് സലാം പറയേണ്ടത്. പറയേണ്ടതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ്. സലാം അധികരിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇന്നു മുതൽ നമ്മുടെ മര്യാദകളിൽ അത് കടന്നു വരണം. ഇത് ആളുകൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത വിഷയമാണ് സലാം പറയുന്നത് ഒഴിവാക്കുക എന്ന്. വഇൻ സല്ലമ അലൈക ഫഖുൽ വഅലൈക്കുമുസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിനക്ക് ഒരാൾ സലാം പറഞ്ഞാൽ നീ അയാളോട് തിരിച്ചു പറയേണ്ടത് എന്താണ്? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ്. ഒരാൾ സലാം പറയുക എന്നത് സുന്നത്താണ്. പക്ഷെ സലാം കേട്ട് കഴിഞ്ഞാൽ, നിന്നോട് ഒരാൾ സലാം പറഞ്ഞാൽ ആ സലാം മടക്കുക എന്നത് വാജിബാണ്, നിർബന്ധമാണ്. ഒരാൾ നിന്നെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്നെ പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് സലാം പറഞ്ഞാൽ അയാൾക്ക് സലാം മടക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ഇനി നിങ്ങളൊരു കൂട്ടം ആളുകൾ നടന്നു പോവാണ്. അപ്പോൾ ഒരാൾ നിങ്ങളെ കൂട്ടത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ആ കൂട്ടത്തിലുള്ള ഒരാളെങ്കിലും സലാം മടക്കുക എന്നത് നിർബന്ധമാണ്. ഒരാൾ മടക്കിയാൽ മറ്റെല്ലാവരുടെയും ബാധ്യത കഴിഞ്ഞു. ഒരു കൂട്ടം ആളുകൾക്ക് സലാം പറഞ്ഞാൽ എല്ലാവരും കൂടി വലൈക്കും അസ്സലാം എന്ന് പറയേണ്ടതില്ല. മറിച്ച് ഒരാൾ പറഞ്ഞാൽ ആ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ബാധ്യത അവസാനിച്ചു. അപ്പൊ ഇതാണ് സലാം മടക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഇദാ ഹയ്യിതും ബിതഹയ്യ ഫഹയ്യൂ ബിഅഹ്സന മിൻഹ ഔ റുദ്ദൂഹ. നിങ്ങൾക്ക് ഒരാൾ ഒരു അഭിവാദനം അർപ്പിച്ചാൽ, സലാം പറഞ്ഞാൽ, നിങ്ങൾ അതിനേക്കാൾ നല്ല അഭിവാദനം തിരിച്ചു പറയുക. അസ്സലാമു അലൈക്കും എന്ന് നിന്നോട് പറഞ്ഞാൽ നീ എന്തു പറയണം? അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് നിന്നോട് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിനക്ക് നൽകിയതിനേക്കാൾ നല്ലത് തിരിച്ചു നൽകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ ചില ഹദീസുകളിൽ കാണാം. അവസാനത്തിൽ മഗ്ഫിറതുഹു എന്ന വാക്ക് ചില ഹദീസുകളിൽ കാണാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ കിട്ടിയതിനേക്കാൾ നല്ലത് തിരിച്ചു പറയണം. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്തു ചെയ്യണം? ബിഅഹ്സന മിൻഹ ഔ റുദ്ദൂഹ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ സലാം എന്താണോ അത് നിങ്ങൾ തിരിച്ചു മടക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്നെങ്കിലും പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുപോലെ തന്നെ തിരിച്ചു പറയണം. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് നിർത്തരുത്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നിനക്ക് ഒരാൾ എങ്ങനെയാണോ സലാം പറഞ്ഞത് അതിന് സമാനമായ സലാം നീ തിരിച്ചു പറയണം, ഏറ്റവും ചുരുങ്ങിയത്. അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രൂപത്തിൽ നീ ആ സലാം മടക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽ ആദ്യം എണ്ണി പറഞ്ഞ കാര്യമാണിത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഒരു മുസ്ലിം രണ്ട് രൂപ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനുള്ള മുസ്ലിമിനോടുള്ള ബാധ്യത അഞ്ചുണ്ട്. ചില ഹദീസുകളിൽ സിത്തുൻ ആറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങിയത് റദ്ദു സലാം, സലാം അടക്കലാണ് ഒന്നാമത്തെ ബാധ്യതയായി പറഞ്ഞു. സലാം അടക്കുക എന്നത് നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സലാം ഒന്നിലധികം ആളുകൾക്കുമേൽ പറയപ്പെട്ടാൽ അത് ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ മടക്കിയാൽ മതി എന്ന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇതാണ് സലാമുമായി ബന്ധപ്പെട്ട മര്യാദകൾ. രണ്ടാമത്തെ അദബ് അസ്താനി, രണ്ടാമത്തെ കാര്യം ഇസ്തിഅദാനിന്റെ മര്യാദയാണ്, സമ്മതം ചോദിക്കൽ. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ സമ്മതം ചോദിക്കണം. അദ്ദേഹം പറഞ്ഞു ഇദാ അറദ്ത ദുഖൂല അലാ അഹദിൻ ഫസ്തഅദിൻ, നീ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്കോ മുറിയിലേക്കോ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഅദിൻ, സമ്മതം ചോദിക്കണം. വാഖിഫൻ അൻ യമീനിൽ ബാബി ഔ യസാരിഹ്, എങ്ങനെയാണ് സമ്മതം ചോദിക്കേണ്ടത്? വാതിലിന്റെ വലതുഭാഗത്തോ അതല്ലെങ്കിൽ ഇടതുഭാഗത്തോ നിന്നുകൊണ്ടാണ് സമ്മതം ചോദിക്കേണ്ടത്. ഫഇൻ ഉദിന ലക ദഖൽത, നിനക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാൻ സമ്മതം ലഭിച്ചാൽ നീ വീട്ടിൽ പ്രവേശിക്കുക. വഇൻ ഖീല ലക ർജിഅ ഫർജിഅ, തിരിച്ചു പോകാൻ നിന്നോട് അവർ പറഞ്ഞാൽ നീ തിരിച്ചു പോരണം. ഇതാണ് ഇസ്തിഅദാനിന്റെ മര്യാദ. ഈ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, ആളുകൾ വളരെയധികം വിസ്മരിച്ചിട്ടുള്ള ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നിലധികം ആയത്തുകൾ അവതരിപ്പിച്ച് വിശദമായി പഠിപ്പിച്ച മര്യാദയാണിത്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിച്ചു പോകരുത്. ലാ തദ്ഖുലു, നിങ്ങൾ കയറാൻ പാടില്ല, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കയറാൻ പാടില്ല. ഹത്താ തസ്തഅനിസു, നിങ്ങൾ സമ്മതം ചോദിക്കുന്നതുവരെ. പണ്ഡിതന്മാർ പറഞ്ഞു ആ പദം അള്ളാഹു പറഞ്ഞത് ഹത്താ തസ്തഅദിനു എന്നല്ല, അറബിയിൽ തസ്തഅദിൻ എന്നാണ് സമ്മതത്തിൽ സമ്മതം ചോദിക്കുന്നതിന് പറയാം. അള്ളാഹു പറയുന്നത് ഹത്താ തസ്തഅനിസു. തസ്തഅനിസ് എന്ന വാക്കിനൊരു അർത്ഥത്തിലൊരു വ്യത്യാസമുണ്ട്. അത് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ സമ്മതം ചോദിച്ച് സമ്മതം ലഭിക്കുകയും താൻ വീട്ടിലേക്ക് കയറുന്നതിൽ അയാൾക്ക് പ്രയാസമില്ല എന്ന് അവന് ഏതാണ്ട് ബോധ്യപ്പെടുകയും ചെയ്താൽ വീട്ടിലേക്ക് കയറിക്കൊള്ളാം. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കയറി സമ്മതം ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം വീട്ടിൽ എന്തെങ്കിലും സംസാരം നടക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും തിരക്കിലേക്കായിരിക്കും, അതിലെ അവർ വീട്ടിൽ നിന്ന് അതിഥികളായിട്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കായിരിക്കും, ഒരു യാത്ര പോകാൻ നിൽക്കാൻ. അപ്പം നമ്മൾ കയറി വന്ന് കയറിക്കോട്ടെ എന്ന് വെച്ചാൽ പൊതുവെ ആളുകൾ ചിലപ്പോൾ എന്തെയില്ല, പ്രയാസപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് കയറിക്കോളി എന്ന് പറയും. പക്ഷേ നിനക്ക് അവരുടെ ഇടപാടുകളിൽ നിന്ന് മനസ്സിലാകും അവർ ഇപ്പോൾ നീ വീട്ടിൽ നിൽക്കുന്നതിൽ അവർക്ക് പ്രയാസമുണ്ട് എന്ന് നിനക്ക് മനസ്സിലായ, അവർ നിന്നെ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നിന്നെ കൊണ്ട് പ്രയാസമുണ്ടാകുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലായാൽ നീ അവിടെ ഇറങ്ങിപ്പോരണം. അവർ നിന്നോട് കയറാൻ അനുവാദം തന്നാൽ പോലും, ഇസ്ലാമിന്റെ മര്യാദ നോക്കൂ നിങ്ങൾ, ഹത്താ തസ്തഅനീസു, നിങ്ങൾ അവർക്കരികിൽ നിന്ന് നിങ്ങളോട് ഒരു അടുപ്പം കാണുന്നത് വരെ നിങ്ങൾ വീട്ടിലേക്ക് കയറരുത്. സുബ്ഹാനല്ലാഹ്, ഈ മര്യാദകൾ ആരാണെന്ന് പാലിക്കാറുള്ളത്? നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ കയറുമ്പോൾ ഇത് ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു നിന്റെ വീട് അതല്ലാത്ത എല്ലാ വീട്ടിലും അനുമതി ചോദിക്കണം. പെങ്ങളെ വീടായാലും ജ്യേഷ്ഠന്റെ വീടായാലും മറ്റേ ബാപ്പാന്റെ വീടായാലും ഉമ്മാന്റെ വീടായാലും ആരെ വീടായാലും കയറുന്നതിന് മുൻപ് സമ്മതം ചോദിക്കണം. ഇൻഷാല്ലാ സമ്മതം ചോദിക്കേണ്ടതിന്റെ രൂപങ്ങൾ പിന്നീട് വിശദമായി നമുക്ക് പറയാം. സമ്മതം ചോദിച്ചതിന് ശേഷമാണ് കയറേണ്ടത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹ, നിങ്ങൾ അവരുടെ മേൽ സലാം പറയണം. അങ്ങനെയാണ് വീട്ടിലേക്ക് കയറേണ്ടത് അല്ലേ? അവനാന്റെ വീട്ടിലേക്ക് കയറുമ്പോഴും വേറെ ആളുകളുടെ വീട്ടിലേക്ക് കയറുമ്പോഴും സലാം പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത്. എന്തിനധികം പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഒരാൾ സ്വന്തം വീട്ടിലേക്ക് കയറണം, വീട്ടിലാരുമില്ല എന്നാൽ പോലും സലാം പറഞ്ഞുകൊണ്ട് കയറണം. അങ്ങനെ വീടുകളിൽ മലക്കുകൾ ഉണ്ടായിരിക്കും. സ്വന്തം വീട്ടിലേക്ക് കയറാണെങ്കിൽ വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ കയറേണ്ടത്. സലാം സഹോദരങ്ങളെ എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടാണ് കയറേണ്ടത്. ദാലിക്കും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അല്ല ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, വീട്ടിലേക്ക് കയറുമ്പോൾ സമ്മതം ചോദിക്കുക എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. മാലിക്കി മദ്ഹബിൽ അഭിപ്രായ പ്രകാരം അത് വാജിബാണ്, നിർബന്ധമാണ്, ഉപേക്ഷിക്കാൻ പാടില്ല. ഉപേക്ഷിച്ചാൽ അത് തിന്മ ലഭിക്കുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, അവനവന്റെ വീടല്ലാതെ തൻ്റെ പെങ്ങളുടെയോ തൻ്റെ ജ്യേഷ്ഠൻ്റെയോ വീട്ടിലേക്കാണെങ്കിൽ പോലും ഒരാൾ സമ്മതമില്ലാതെ കയറിയാൽ അവൻ തെറ്റുകാരനാണ്. എത്ര കുടുംബങ്ങൾ ഈ പറഞ്ഞ സമ്മതമില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സമ്മതം ചോദിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ അവൻ അറിയാൻ പാടില്ലാത്തത് ചിലപ്പോൾ അവൻ അറിയും. എന്തിനാണ് അറിയുന്നത് അല്ലേ? നമ്മൾ ഒരിക്കലും ജനങ്ങളുടെ രഹസ്യങ്ങൾ തേടിപ്പോകാനും പാടില്ല, പരമാവധി അത് അറിയാതിരിക്കാൻ ആഗ്രഹിക്കണമുണ്ട്. ആളുകളുടെ രഹസ്യങ്ങൾ അറിയാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അള്ളാഹു നമ്മുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ തതബഅ ഔറാത്തുൽ മുസ്ലിമീൻ, ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ ഔറത്തുകൾ അവരുടെ ന്യൂനതകൾ അന്വേഷിച്ചു പോയാൽ, രഹസ്യങ്ങൾ തപ്പിപ്പിടിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു അവന്റെ രഹസ്യം തപ്പിപ്പിടിക്കും. ഒരുത്തന്റെ ഫോൺ എടുത്ത് അവൻ്റെ ഹിസ്റ്ററി നോക്കേണ്ട കാര്യം നിനക്കില്ല, അത് അവനവൻ്റെ പാടുമാണ്, അവനവൻ്റെ രഹസ്യമാണ്. നീ അതിൻ്റെ പിന്നാലെ നോക്കേണ്ട കാര്യമില്ല. ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞത് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്മതം ചോദിക്കലാണ്. അതാണ് പൊതുവെ ഖുർആനിൽ ആദ്യമായി വന്നിട്ടുള്ള കൽപ്പന, വീട്ടിലേക്ക് കയറുമ്പോൾ സമ്മതം ചോദിക്കലാണ്. എന്നാൽ വീട്ടിനുള്ളിലും സമ്മതം ചോദിക്കണം. വീട്ടിനുള്ളിൽ ഒരു അടച്ചിട്ട മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് സമ്മതം ചോദിക്കണം. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ മൂന്ന് സമയങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇദാ ബലഗൽ അത്ഫാലു മിൻകും അൽഹുൽമ ഫൽയസ്തഅദിനു കമസ്തഅദന അല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ അവർക്ക് പ്രായപൂർത്തി എത്തിയാൽ അവരെന്തു ചെയ്യട്ടെ? അവർക്ക് മുൻപുള്ളവർ സമ്മതം ചോദിച്ചിരുന്നതുപോലെ ഉപ്പയുടെ മുറിയിലേക്ക് ഉമ്മയുടെ മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് അവർ സമ്മതം ചോദിക്കട്ടെ. ഈ സമ്മതം ചോദിക്കൽ മൂന്ന് സന്ദർഭങ്ങളിലാണ് കൂടുതൽ ഗൗരവപ്പെട്ടത്. ഒന്ന്, ഫജറിന് മുൻപുള്ള സമയം, സുബ്ഹ്സ്കാരത്തിന് മുൻപുള്ള സമയം. എന്തുകൊണ്ടാണ് ആ സമയത്തിന് പ്രത്യേകത? പൊതുവെ ആളുകളുടെ വസ്ത്രം തെറ്റിക്കിടക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ വസ്ത്രം മാറുന്ന സമയമാണ്. ഇപ്പൊ ഫജറിന് മുൻപ് ഒരാളുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മുട്ടണം, ചോദിക്കണം, സമ്മതം ചോദിച്ചിട്ട് കയറണം. ഇവിടെ സമ്മതം ചോദിക്കാന്നുള്ളതാണ് കേട്ടോ പറഞ്ഞത്, മുട്ടിയിട്ട് കയറാനല്ല. ചില ആളുകളുടെ ധാരണ മുട്ടിയാൽ കയറാം എന്നാണ്, അല്ല, മുട്ടി സമ്മതം ചോദിക്കണം, ഞാൻ കയറട്ടെ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ സമയം വഖ്തു ദ്ധഹിറ, കൈലൂലയുടെ ഉച്ചയുറക്കത്തിന്റെ സമയം. ആ സമയത്തും പൊതുപോലെ ആളുകൾ ചൂട് കാരണം ചിലപ്പോൾ വസ്ത്രം എല്ലാ ഭാഗത്തും മറച്ച രൂപത്തിലായിരിക്കില്ല ഇരിക്കുന്നത്. മൂന്നാമത്തെ സമയം ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള സമയം. ഈ മൂന്ന് സമയങ്ങൾ മുറിയിലേക്ക് പ്രവേശിച്ച് കുട്ടികളോട് പഠിപ്പിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. കുട്ടികളോട് എന്തു പഠിപ്പിക്കണം? നിങ്ങൾ മുറികൾക്കുള്ളിലേക്ക് കയറുമ്പോൾ സമ്മതം ചോദിക്കുമ്പോൾ വീട്ടിനുള്ളിൽ ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ്. സഹാബികളിൽപ്പെട്ട ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, അസ്തഅദിനു അലാ ഉമ്മി, എന്റെ ഉമ്മയുടെ മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ സമ്മതം ചോദിക്കണമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ലം തസ്തഅദിൻ അലൈഹ റഅയ്ത മാ തക്റഹ, നീ സമ്മതം ചോദിക്കാതെ ഉമ്മയുടെ മുറിയിലേക്ക് കയറുന്നത് സ്ഥിരമാക്കിയാൽ ചിലപ്പോൾ നീ കാണാൻ ആഗ്രഹിക്കാത്തത് നീ കണ്ടുപോയേക്കാം. വസ്ത്രം മാറുന്ന സമയത്ത് ഇപ്പോൾ കയറിപ്പോയേക്കാം. അപ്പോൾ ഉമ്മയുടെ മുറിയാണ്, പെങ്ങളുടെ മുറിയാണ്, ജ്യേഷ്ഠന്റെ മുറിയാണ്, ഇപ്പൊ ആണുങ്ങളാണ്, ജ്യേഷ്ഠന്റെ മുറി, ഇപ്പൊ ജ്യേഷ്ഠൻ ഡ്രസ് മാറിയിരിക്കും. ഏതൊരാളുടെ മുറിയിലേക്കും അടച്ചിട്ട മുറിയാണെങ്കിൽ അത് കയറുന്നതിന് മുൻപ് സമ്മതം ചോദിക്കണം, അല്ലെങ്കിൽ മുട്ടണം. അതില്ലാതെ കയറാൻ പറ്റില്ല. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, ഒന്നും ഇന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് കോമൺ സെൻസ് പോലെ അറിയുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് സ്വന്തം വീട് പോകട്ടെ, ഒരു കുട്ടി അതിഥിയായിട്ട് വേറെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ആ വീട്ടിലുള്ള ആൾക്കാർ കയറി വന്ന കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടിലാവും. എവിടെയും അവൻ കയറി ചെല്ലാത്തയില്ല, അവൻ എടുക്കാത്ത സാധനങ്ങൾ എന്താവും. ഒരു നിയന്ത്രണവും കുട്ടീനെ പഠിപ്പിക്കാതായാൽ അങ്ങനെ തന്നെ ഇരിക്കും. കുട്ടിയെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മര്യാദകൾ പഠിപ്പിച്ചാലേ ഒരു പുറത്തു പോയാലും അത് പാലിക്കുള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഭാര്യയാണ് എങ്കിൽ ഭാര്യയുടെ മുറിയിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ സമ്മതം ചോദിക്കുക എന്നത് നിർബന്ധമില്ല, എന്നാൽ അത് നല്ല മര്യാദയിൽപ്പെട്ടതാണ്. ഭാര്യയാണെങ്കിൽ പോലും അവളുടെ മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് ഒന്ന് മുട്ടാന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സമ്മതം ചോദിക്കുക എന്നുള്ളത്, ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് നല്ല മര്യാദയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ്, അദ്ദേഹം എന്റെ മുറിയിലേക്ക് കയറുന്നതിന് മുൻപ്, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് അദ്ദേഹം വീട്ടിന് പുറത്തുനിന്ന് ചുമക്കുമായിരുന്നു, ശബ്ദമുണ്ടാക്കും. എന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ആൾ വരുന്നുണ്ട് എന്നത് ബോധ്യപ്പെടുത്തിയതിന് ശേഷമായിരുന്നു അദ്ദേഹം കയറുന്നത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയായിരിക്കണം മര്യാദ, ഇതാണ് മര്യാദ. ഇസ്ലാമിന്റെ അദബുകൾ ഇതാണ്. ഭാര്യയുടെ മുറിയിലേക്കാണ് കയറുന്നത് എങ്കിലും ശബ്ദം ഉണ്ടാക്കണം. ഇന്ന് ചില ഭർത്താക്കന്മാർ നല്ല കുടുംബ ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കലാണ്, അവൾക്ക് അറിയാതെ രഹസ്യമായി അവൾ നോക്കാതെ മൊബൈലിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അവൾ ആരെ വിളിക്കുന്നു, അവൾ ആരോട് സംസാരിക്കുന്നു. അങ്ങനെയല്ല ജീവിക്കേണ്ടത്. നിനക്ക് അവളോട് വിശ്വാസമുണ്ടാണ്, അവൾക്ക് നിന്നോട് വിശ്വാസമുണ്ട്, ഇങ്ങനെ ജീവിക്കേണ്ടത്. നീ എന്തെങ്കിലും സംശയപ്പെടുത്തുന്ന കാര്യങ്ങൾ വ്യക്തമായി നിനക്ക് തോന്നിയാൽ അത് ചോദിച്ചറിയുക എന്നതല്ലാതെ, അതല്ലെങ്കിൽ അതിന് യോജിച്ച നടപടികൾ സ്വീകരിക്കുക എന്നതല്ലാതെ സംശയത്തിന്റെ കണ്ണിലൂടെ ഭാര്യ ഭർത്തൃ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ യാത്ര കഴിഞ്ഞു വരുമ്പോൾ മുന്നറിയിപ്പ് നൽകാതെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലരുത്. അങ്ങനെ ഭാര്യ അവൾ ചിലപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത രൂപത്തിലായിരിക്കും, അതായത് വസ്ത്രം ചിലപ്പോൾ ശരിയാക്കിയിട്ടുണ്ടാവില്ല, വൃത്തിയുള്ള ഡ്രസ്സിലായിരിക്കും, ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവില്ല. നീ കയറി ചെല്ലുമ്പോൾ അവൾക്ക് തയ്യാറെടുക്കാനുള്ള സമയം നൽകണം. അവൾ നിന്നെ സ്വീകരിക്കാൻ യോജിച്ച സമയത്ത് നിൽക്കാൻ നീ സൗകര്യപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. ഇതൊക്കെ ഇസ്ലാമിന്റെ മര്യാദകളാണ്. നോക്കൂ, നിങ്ങൾ എത്ര നല്ല അദബുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ശരി, എങ്ങനെയാണ് സമ്മതം ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അയാൾ ചോദിച്ചു, അലിജ്, ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്ന കുട്ടിയോട് പറഞ്ഞു, നീ പുറത്തുപോയി അവനോട് സമ്മതം ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അവനോട് പറയുക, അസ്സലാമു അലൈക്കും, അദ്ഖുൽ, ആദ്യം സലാം പറയാൻ പറയാം, എന്നിട്ട് ചോദിക്കുക അദ്ഖുൽ, ഞാൻ കയറിക്കൊള്ളട്ടെയോ. ഇപ്പൊ അറബിയിൽ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇതിന് സമാനമായ പ്രയോഗമായിരിക്കണം നമ്മൾ നിർവഹിക്കുന്നത്. സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ വാതിലുമിട്ട് രണ്ട് മൂന്ന് അടി അടിക്കലല്ല, അതല്ലെങ്കിൽ ഒച്ചണ്ടാക്കലല്ല, മറിച്ച് വ്യക്തമായി ചോദിക്കുക, ഞാൻ കയറിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ആളുകൾ ചോദിക്കും, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് ചോദിക്കുന്നതിന് മുൻപ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും പറയാം. സലാം പറഞ്ഞതിന് ശേഷമാണ് സമ്മതം ചോദിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന രൂപമാണ്. ഇതിപ്പോൾ ഓരോ നാട്ടിലും ഓരോ രൂപങ്ങളുണ്ടാവും, ഓരോ ഭാഷയിൽ ഓരോ രീതികളുണ്ടാകും, ആ രീതികൾ അത് സ്വീകരിക്കാവുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം അറബ് നാടുകൾക്ക് പുറത്തു പോയപ്പോൾ അവരുടെ ഭാഷയിൽ സമ്മതം ചോദിച്ചതായി കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ സ്കൂളിലൊക്കെ പഠിപ്പിക്കാറുള്ളത് ഞാൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്നതിന് അവർ ഇംഗ്ലീഷിൽ ചിലപ്പോൾ പഠിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിക്കാവുന്നത്, പക്ഷേ വ്യക്തമായ രൂപത്തിൽ സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കുക എന്നത് എത്ര തവണയായിരിക്കണം? മൂന്ന് തവണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അൽ ഇസ്തിഅദാനു സലാസ്, മൂന്ന് തവണയാണ് സമ്മതം ചോദിക്കേണ്ടത്. ഫഇൻ ഉദിന ലക വഇല്ല ഫർജ, നിനക്ക് സമ്മതം ലഭിച്ചാൽ വീട്ടിലേക്ക് കയറുക, ഇല്ലെങ്കിൽ തിരിച്ചു പോവുക. മൂന്ന് തവണയാണ് സമ്മതം ചോദിക്കേണ്ടത്. ഇത് ഫോൺ വിളിയുടെ കാര്യത്തിലും പരിഗണിക്കാവുന്നതാണ്. ഫോൺ മൂന്ന് തവണ വിളിക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്, കേൾക്കാം, ഒരാൾ കേട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് ഏതാണ്ട് തോന്നാവുന്ന രൂപത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്തുക, പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കും, വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി, അയാൾ കണ്ടാൽ തിരിച്ചു വിളിച്ചോളൂ.
الله أكبر الله أكبر.
സമ്മതം ചോദിക്കേണ്ടത് മൂന്ന് തവണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്തിഅദാനു സലാസ്,
മൂന്ന് തവണയാണ് സമ്മതം ചോദിക്കേണ്ടത്. എന്നാൽ ഒരാൾ മൂന്ന് തവണ സമ്മതം ചോദിച്ചു, മൂന്ന് തവണ സമ്മതം ചോദിക്കേണ്ടത് ഒരിക്കലും ഞാൻ കയറട്ടെ ഞാൻ കയറട്ടെ ഞാൻ കയറട്ടെ അങ്ങനെയല്ല. ഒരു തവണ പറയുക, കുറച്ച് സമയം എടുത്തതിന് ശേഷമാണ് അടുത്തത് പറയേണ്ടത്. ചില ആളുകൾ എല്ലാം വാക്രത്വ പ്രകാരമാണ് നടപ്പിലാക്കുക, അങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം. അങ്ങനെയല്ല, ഞാൻ കയറട്ടെ കയറട്ടെ എന്ന് മൂന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കാൻ, മറിച്ച് ഒരു തവണ ചോദിക്കുക, ഒരു സമയം എടുക്കുക. ചിലപ്പോൾ ഒരു ചെറിയ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് ആളുകൊണ്ട് വരുന്നുണ്ടാവുള്ളൂ, വീണ്ടും ചോദിക്കുക. വീട്ടിലുള്ള ആളുകൾ അവർ കേട്ടിട്ടില്ല എന്ന് നിനക്ക് തോന്നുകയാണ് എങ്കിൽ, നീ ചോദിച്ചു സമ്മതം ചോദിച്ചു പക്ഷെ ആൾ കേട്ടിട്ടില്ല എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ മൂന്നിലധികം തവണ നിനക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. പക്ഷെ അവർ വീട്ടിലുണ്ട് എന്നോ കേട്ടിട്ടുണ്ടോ എന്നോ തോന്നുകയാണ്, നിനക്ക് തോന്നുകയാണ് എങ്കിൽ പിന്നെ എന്തെങ്കിലും മറുപടി അറിയാത്തത് എന്ന് പിന്നെ കൂടുതൽ ചികിത്സ അന്വേഷിക്കാൻ ശ്രമിക്കരുത്. അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്ന് മറ്റോ നിങ്ങൾക്ക് സംശയം, അത് ഓക്കെ. അതല്ലാതെ ഒരാൾ മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ അത് അവർ തിരിച്ചു പോകാനുള്ള അടയാളമായി ചിലപ്പോൾ സൂചിപ്പിച്ചതായിരിക്കും. അവരെ ബുദ്ധിമുട്ടിക്കരുത്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ, ഫോർമാലിറ്റികൾ എന്ന് പറയുന്നതാണ് പൊതുവെ ജനങ്ങളുടെ ജീവിത രീതി. ഇത് ഇവരുടെ പല വ്യവഹാരങ്ങളെ അപകടത്തിലാക്കുന്നു. ഇസ്ലാം യഥാർത്ഥത്തിൽ എല്ലാ മനോഹരമായ മര്യാദകളെയും നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം അപരന്റെ അവസ്ഥകൾ കൂടി പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചില ആള് ഒരാൾ വീട്ടിലേക്ക് വന്നാൽ ഫർജി, നീ തിരിച്ചു പോകുന്നാരെങ്കിലും പറയൂ? ഇല്ല, പറയില്ല. പക്ഷെ ഇസ്ലാം അതിന് അനുവാദം നൽകിയിട്ടുണ്ട്. ഇന്ന് മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ പല ആളുകളും വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ നീ മടങ്ങിപ്പോയിക്കോ എന്ന് പറയില്ല. മടങ്ങിപ്പോയിക്കോ എന്ന് പറയുന്നത് അവന് അനുവദനീയമാണ്. അവനെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, കാര്യമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. എന്നിട്ട് ആ ആളെ വിളിച്ച് വീട്ടിലിരുത്തി മണിക്കൂറോളം സംസാരിച്ചപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ഒരു മണിക്കൂർ ആ മനുഷ്യന്റെ ഗീബത്ത് പറയും. ചങ്ങായി കയറി വരുന്ന സമയത്താണ്, അയാൾക്ക് വേറെ ഏതെങ്കിലും സമയത്ത് കയറി വന്നാൽ പോരെ. നിനക്ക് മര്യാദക്ക് ആദ്യം തന്നെ അവിടെ തിരിച്ചു പോകുന്ന പറഞ്ഞു എനിക്കൊരു തെറ്റില്ലായിരുന്നു. ഇപ്പോൾ നീ അയാളുടെ ഗീബത്തിരുന്ന് പറയുന്നതോ എത്ര ഗുരുതരമായ തെറ്റാണ്. ഇപ്പൊ ഭംഗി വാക്കുകളുടെ പേരിൽ ഇസ്ലാം അനുവദിച്ച പലതും ചില ആളുകൾ പറയില്ല, എന്നിട്ട് അതിനപ്പുറത്ത് ആളുകൾ തിന്മകൾ ചെയ്യും. കടം കൊടുക്കും. കടം കൊടുത്താൽ ആ പണം നിനക്ക് ആവശ്യമായി വന്നാൽ തിരിച്ചു ചോദിക്കാം, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. നീ അയാൾക്ക് ഇളവ് കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ കടമിട്ട് തിരിച്ചു ചോദിക്കൂല, എന്നിട്ട് ആ കടം തിരിച്ചുതരാത്തതിന്റെ പേരിൽ അയാളെ കുറിച്ച് കുറ്റം പറയുകയും ചെയ്യും. നീ കടം നീട്ടിക്കൊടുത്തതിന്റെ പ്രതിഫലവും നിനക്കില്ല, നീ ഒരു ഭംഗി വാക്ക് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഈ ഫോർമാലിറ്റികൾ ഉണ്ടല്ലോ, അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് വ്യക്തമായ സറാഹത്താണ്. കാര്യം തുറന്നു പറയേണ്ടടുത്ത് പറയണം, പക്ഷെ അത് മര്യാദയുടെ രൂപത്തിലായിരിക്കണമെങ്കിൽ മര്യാദ ലംഘിക്കാൻ പാടില്ല. അപ്പോൾ മൂന്ന് തവണയാണ് സമ്മതം ചോദിക്കേണ്ടത്. എന്നാൽ മൂന്ന് തവണയിൽ കൂടുതൽ അധികരിപ്പിക്കാം, പണ്ഡിതന്മാർ ചില പറഞ്ഞു, ഉദാഹരണത്തിന് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ, ഞാനും മറ്റൊരാളും തെറ്റി, അങ്ങാടിയിൽ വെച്ച് പ്രശ്നം ഉണ്ടായി, അങ്ങനെ എന്നെക്കാൾ പ്രായത്തിന് മൂത്ത ആളാണെന്ന് വിചാരിക്കാം, അയാൾ അയാളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി, അപ്പോൾ ഞാൻ വീട്ടിൻ്റെ മുന്നിൽ പോയിട്ട് കയറട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മൂന്നാണ് ചോദിച്ചാലും അയാൾ സമ്മതിക്കൂല. ഇവിടെ ഒരു സുൽഹ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ അവന് കൂടുതൽ ചോദിക്കാം, മൂന്നാവണയിൽ കൂടുതൽ ചോദിക്കാം. കാരണം എന്താ, തെറ്റിയാ ദേഷ്യത്തിൽ ആ ദേഷ്യം അങ്ങ് തീരുന്നത് വരെ ചിലപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കില്ല, വീട്ടിലേക്ക് കയറ്റൂല. അപ്പോൾ വേണമെങ്കിൽ നിനക്ക് ഒരു മൂന്നോ നാലോ തവണ അഞ്ചോ ആറോ തവണ ചോദിച്ചാൽ ചിലപ്പോൾ അയാൾ മനസ്സിലിയും, നിങ്ങൾ തമ്മിലുള്ള ബന്ധം യോജിപ്പിലെത്താൻ അത് കാരണമാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് എങ്കിൽ മൂന്നിൽ കൂടുതൽ തവണ ചോദിക്കാവുന്നതാണ്. ശരി, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സമ്മതം ചോദിക്കേണ്ടത് വാഖിഫൻ അൻ യമീനിൽ ബാബി ഔ യസാരിഹി, വാതിലിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ടോ ഇടതുഭാഗത്ത് നിന്നുകൊണ്ടോ ആണ് ചോദിക്കേണ്ടത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ അരികിലേക്ക്, അവിടുത്തെ അരികിലേക്ക് ഒരു സഹാബി കയറി വന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലിന്റെ നേരെ മുന്നിൽ വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഹാകദ അൻക ഔ ഹാകദ, ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് നിൽക്കുക. ഫഇന്നമൽ ഇസ്തിഅദാനു മിനൻ നദർ, സമ്മതം ചോദിക്കുക എന്ന നിയമം അള്ളാഹു വച്ചിരിക്കുന്നത് വീട്ടിനുള്ളിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കണം നിങ്ങൾ,
എന്തിനാ സമ്മതം ചോദിക്കുന്നത്? ചില ആൾക്കാർ സമ്മതം ചോദിക്കുക, എങ്ങനെ ചോദിക്കുക, ജനലുള്ളിൽ കയറട്ടെ എന്ന് അങ്ങനെ ചോദിക്കരുത്. വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കാതിരിക്കാനാണ് സമ്മതം ചോദിക്കാന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കരുത്. അലമാക്കൾ പറഞ്ഞു, വാതിലിന്റെ വലതും ഇടതും നിൽക്കുന്നതിൽ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, വാതിൽ തുറക്കുന്നത് വലതുഭാഗത്തു നിന്നാണെങ്കിൽ നീ ഇടതു ഭാഗത്തിക്കണം, വാതിൽ തുറക്കുന്ന ഇടതുഭാഗത്തു നിന്നാണെങ്കിൽ നീ വലത്തു ഭാഗത്തിക്കണം. മറ്റു ചിലർ പറഞ്ഞു, അതിനേക്കാൾ നല്ല അദബ് ഒരാൾ വാതിൽ തുറക്കുന്ന സന്ദർഭത്തിൽ തിരിഞ്ഞു നിൽക്കുന്നതാണ്, നേരെ വാതിലെടുക്കുന്ന തിരിക്കാം, ഇടതു ഭാഗത്തോ വലതു ഭാഗത്തോ വേറെ സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുക. വീട്ടിനുള്ളിലേക്ക് നോക്കരുത്. അവിടെ ഉള്ളിൽ പലതും ഉണ്ടാവും, ഉള്ളിൽ പല സ്ത്രീകൾ നടക്കുന്നുണ്ടാവും, നമുക്ക് നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവർ ചിലപ്പോൾ വീട്ടിനുള്ളിലുണ്ടാകും. അപ്പോൾ സമ്മതം ചോദിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വാതിലിനരികിൽ സമ്മതം ചോദിക്കാൻ വന്നാൽ ഈ രൂപത്തിൽ നേരെ വാതിലിന് മുൻപിൽ അവിടുന്ന് നിൽക്കാറില്ലായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഇങ്ങനെ വീടിനുള്ളിലേക്ക് നോക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന മ്റഅൻ ഇത്തലഅ അലൈക ബിഗൈരി ഇസ്നിൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്റെ വീട്ടിലേക്ക് നിന്റെ അനുമതിയില്ലാതെ എത്തി നോക്കി, അപ്പൊ നിന്റെ കയ്യിൽ വല്ല ചരൽക്കല്ലോ മറ്റോ കയ്യിലുണ്ട്, പെട്ടെന്ന് നോക്കുന്ന കണ്ടപ്പോ നീ അങ്ങ് എറിഞ്ഞുപോയി, അങ്ങനെ നീ അയാളുടെ മുഖത്തേക്ക് അയാൾ നോക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ചരൽക്കല്ല് എറിയുകയും അയാളുടെ കണ്ണ് പൊട്ടിപ്പോവുകയും ചെയ്താൽ ലം യകുൻ അലൈക ജുനാഹ്, നീ അതിന്റെ പേരിൽ തെറ്റുകാരനല്ല. എന്താ കണ്ണെടുത്താലുള്ള ശിക്ഷ എന്താ ഇസ്ലാമിൽ? തിരിച്ച് കണ്ണെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരാൾ നോക്കുന്നത് കണ്ടിട്ട് കയ്യിലുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ നോക്കുന്നത് കണ്ട് വേറെ കല്ല് പോയെടുത്ത് എറിയാന്നല്ല പറഞ്ഞത്, അങ്ങനെ ഒരിക്കലും അതിന് അർത്ഥമല്ല. ഇപ്പൊ കയ്യിലുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോലും ചിന്തിക്കാതെ പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യമാണ്. അങ്ങനെ ഒരാൾ എറിഞ്ഞു, അതും കണ്ണ് പൊട്ടിക്കണം എന്ന ഉദ്ദേശത്തിലല്ല, പക്ഷെ അറിയാതെ കണ്ണുമ്പോൾ തട്ടിപ്പോയി, അങ്ങനെ അയാളുടെ കണ്ണ് നഷ്ടപ്പെട്ടു പോയാൽ നീ എന്തല്ല, നിനക്കുമേൽ ഫല ജുനാഹ അലൈക, നിനക്കതിനു മേൽ ശിക്ഷയില്ല എന്ന് ഇസ്ലാമിക ഭരണകൂടത്തിലാണ് എങ്കിൽ ഈ പറഞ്ഞത് പിന്നെ പരിഗണിക്കപ്പെടാവുന്ന കാരണമാണ്. അപ്പോൾ വീട്ടിനുള്ളിലേക്ക് നോക്കാൻ പാടില്ല എന്നത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വീടുകളാണ് എങ്കിലും നോക്കരുത്. പലപ്പോഴും പ്രത്യേകിച്ച് ഈ കുടുംബക്കാർ അടുത്തടുത്ത് താമസിക്കുന്ന വീടുകളാണ് എങ്കിൽ തീരെ ഈ മര്യാദ പാലിക്കൂല. അങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും, ഒരാളും അങ്ങോട്ടോട് ചോദിക്കൂല, അങ്ങനെ ചെയ്യരുത്. എത്ര കുടുംബങ്ങളതിൻ്റെ പേര് തെറ്റലുണ്ടെന്നറിയും, എത്ര കുടുംബങ്ങൾക്കിടയിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് എന്നറിയും. അല്ലാഹു കാത്തുരക്ഷിക്കും മറക്കണം. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫഇൻ ഊദിന ലക ദഖൽത്, നിനക്ക് സമ്മതം നൽകപ്പെട്ടാൽ നീ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുക. നോക്കൂ, നിങ്ങൾ ഇവിടെ ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞു, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമ്മതം നൽകി എന്ന് വ്യക്തമാകുന്ന രൂപത്തിൽ നീ കാര്യം കേൾക്കണം. വ്യക്തമാകുന്ന രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടാവണം, നിനക്ക് തോന്നിയാൽ പോരാ, ഉറപ്പു വരണം. ഉദാഹരണത്തിന്, ഒരു വയസ്സായ ഒരാളോട് കിടക്കുക, അയാളൊന്ന് ചുമച്ചു, ആ കയറാൻ തന്നെ ഇരിക്കും പറഞ്ഞെന്ന് വിചാരിച്ച് കയറരുത്, ഒന്ന് കേട്ടോന്ന് ഉറപ്പ് വരുത്തോ, ഒന്നുകൂടി ചോദിച്ചു നോക്കുക, അതന്നെയാണോ അയാൾ പറഞ്ഞതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. അല്ലെ, വീട്ടിലുള്ളത് ഒരു ശബ്ദം കേട്ടു, സമ്മതമായിക്കൊള്ളണമെന്നില്ല, നിനക്ക് സമ്മതം നൽകുകയാണോ ചെയ്തത് എന്ന കാര്യം നീ ഉറപ്പു വരുത്തണം. ചിലപ്പോൾ ഇത്തരം മര്യാദകളിൽ നമ്മൾ ചിലപ്പോൾ കണിശത കാണിച്ചാൽ ആളുകൾ ചില ഗരിയാൾക്ക് എന്താ ഇങ്ങനെ വീട്ടിൽ കണ്ട് കയറി വന്നാട് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം എന്താ, ഇത് അവർ പാലിക്കാറുള്ള മര്യാദ അല്ല, അതുകൊണ്ടാണ്. പക്ഷെ ഒരു മുസ്ലിം ഈ മര്യാദ പാലിക്കേണ്ടവനാണ്. നമ്മൾ മുസ്ലിമീങ്ങളുടെ മര്യാദകൾ നമ്മൾ ശീലമാക്കുകയും വേറെ ഒരാൾ ചെയ്യുന്നില്ല എന്ന് വെച്ച് നീ ചെയ്യാതിരിക്കരുത്. കാരണം നീ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാലാണ് മറ്റുള്ളവരും നിന്നെ പകർത്താൻ തുടങ്ങുക. വേറെ ആരും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് അവർ തോന്നുമ്പോൾ കയറിയിരുന്നില്ലേ എന്ന് പറയരുത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ചില വീടുകളിലേക്ക് പോയാൽ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ഉദാഹരണത്തിന്, ആ വീട്ടിലുള്ള ഒരാളോ അല്ല പിന്നെ ആ വീട്ടിലുള്ള ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചിലപ്പോൾ നമ്മളൊപ്പം ഉണ്ടാവും. അപ്പോൾ അയാളും നമ്മൾ ഒരുമിച്ചായിരിക്കും വീട്ടിലേക്ക് പോകണം. നമ്മൾ കയറട്ടെ എന്ന് ചോദിച്ചാൽ ആ ഇങ്ങോട്ട് കയറിക്കോളേ എന്ന് പറയും. ഇവനും നമ്മളോടൊപ്പം വന്നാലാണ്, അവനും ആ വീട്ടിലേക്ക് സമ്മതം ചോദിച്ച് കയറേണ്ടവനാണ്. ഇവൻ്റെ സമ്മതം കൊണ്ട് കാര്യമില്ല, മറിച്ച് ആ വീട്ടുകാരുടെ സമ്മതം കിട്ടണം. ആ വീട്ടുകാരാണ് സമ്മതം നൽകേണ്ടത്. അതുവരെ അവിടെ നിൽക്കുക, എന്ത് പരിഞ്ഞിട്ട് അങ്ങനെ നിന്നാൽ മതി, ആൾക്കാർക്ക് മനസ്സിലാവും. സമ്മതം കിട്ടുന്നതല്ലാതെ കയറരുത്, ഇസ്ലാമിൻ്റെ മര്യാദയാണ്. നിങ്ങൾ ഇത്രയും കാലം കയറിയിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നത് ഇനി കയറാനുള്ള ന്യായമല്ല. കാര്യം എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു, കുട്ടികൾ, ചെറിയ കുട്ടികൾ വന്നിട്ട് എട്ടുമൊട്ടും തിരിയാത്ത കുട്ടികൾ അവർ വന്നിട്ട് കയറിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുവരുത്തണം, വീട്ടുകാരറിഞ്ഞിട്ടുണ്ടോ എന്ന്. ചിലപ്പോൾ ആ കുട്ടി വന്നിട്ട് ആ മാമ കയറിക്കോളിന്ന് പറയും, പക്ഷേ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ വീട്ടിലുള്ള പരിഗണിക്കുന്ന ഒരാൾ സമ്മതം നൽകുന്നത് വരെ കാത്തു നിൽക്കണം. ഇതാണ് ഇസ്ലാമികമായ മര്യാദ. വഇൻ ഖീല ലക ഇർജിഉ ഫർജിഉ, നിന്നോട് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞാൽ നീ തിരിച്ചു പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വഇദാ ഖീല ലക്കും ഇർജിഉ ഫർജിഉ, നിങ്ങളോട് തിരിച്ചു പോകൂ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു പോകണം. ഇതിൽ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട വിഭാഗം ആളുകൾ ആരാണ്? ഒന്നാമത് വീട്ടുകാരനാണ്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പറയാൻ അനുവാദമുണ്ട്. എപ്പോഴും പറയണമെന്നല്ല, ഒരാൾ നിന്നെ പ്രതീക്ഷിച്ച് വീട്ടിലേക്ക് വന്നാൽ അയാളോട് എടുത്തടിച്ചിട്ട് തിരിച്ചു വയ്ക്കുമെന്ന് പറയണമെന്നല്ല പറഞ്ഞത്. നിനക്ക് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ ഒരാളെ നിനക്ക് സ്വീകരിച്ചാൽ അത് നിന്റെ പ്രയാസത്തിലാക്കും എന്ന സമയം. അങ്ങനെ പ്രയാസമുണ്ടാകുമെന്ന് നിനക്ക് ബോധ്യമുണ്ടാകുന്നുണ്ട് എങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് പറയാം, ഒരാളോട് പറയാം, ഇൻഷാല്ലാ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വന്നോളി, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം, ഞാൻ പള്ളിയിൽ നിന്ന് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട്. ഇങ്ങനെ പറഞ്ഞ് അയാളോട് മടങ്ങിപ്പോകാൻ പറയാൻ നിനക്ക് അനുവാദമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൽ അള്ളാഹു അനുവദിച്ചു നൽകിയ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരാളോട് മടങ്ങിപ്പോകാൻ പറയാമെന്നത്. ഒരാളോട് തിരിച്ചു പോകാൻ പറയേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ നിനക്കത് പറയാൻ അനുവാദമുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്നോട് ഒരാൾ തിരിച്ചു പോകാൻ പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. സലഫുകളിൽ ചിലർ അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ അവർ സന്തോഷിക്കുമായിരുന്നു. ഖുർആനിലൊരു ആയത്ത് പ്രാവർത്തികമാക്കാൻ പറ്റിയല്ലോ എന്ന കാര്യത്തിൽ എന്നോടൊരാൾ തിരിച്ചു പോകാൻ പറഞ്ഞാൽ അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല, അവർ സന്തോഷിക്കുമായിരുന്നു. ഞാൻ ഒരാളിത് പറഞ്ഞല്ലോ, ഇത് പൊതുവെ ആളുകൾ പറഞ്ഞോളന്നില്ല. അപ്പോൾ ഒരാൾ നിന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ അതിന് നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകേണ്ടതില്ല. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭംഗി വാക്കുകളുടെ പേരിൽ നിങ്ങൾ ഇസ്ലാം അനുവദിച്ച ഇത്തരം മര്യാദകൾ ഒഴിച്ചു നിർത്തി പിന്നെ അവരുടെ ഗീബത്ത് പറയുകയും ചെയ്യാന്നുള്ളത് വളരെ മോശമായ കാര്യമാണ്. അതിനേക്കാൾ നല്ലത് നീ അവരോട് നേരെ നേർക്ക് നേരെ കാര്യം പറയുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്രയുമാണ് ഇസ്തിഅദാനിന്റെ മര്യാദയായി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം മര്യാദകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.